ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ജനിതക രോഗത്തിന്റെ പേര് ഓർത്തുവെക്കുന്നതിനേക്കാൾ 18 കോടിയുടെ മരുന്നുകൊണ്ട് ചികിത്സിക്കുന്ന രോഗം എന്നതാണ് നമ്മുടെ തലച്ചോറിൽ എളുപ്പത്തിൽ പതിഞ്ഞിരിക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഒന്നാമത്, 18 കോടി എന്നത് നിസാര തുകയല്ല. രണ്ടാമത്, 18 കോടി രൂപയുടെ മരുന്നുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഒരു കുഞ്ഞിനു വേണ്ടി അത്രയും തുക ഒരാഴ്ചയ്ക്കുള്ളിൽ സമാഹരിച്ച് മലയാളികളായ നമ്മൾ വീണ്ടും നമ്മുടെ ഒത്തൊരുമ കാണിച്ചതുകൊണ്ട്. അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നല്ല മനുഷ്യരായിട്ടുണ്ട്. നന്മയുള്ളവരായി, അന്യനെ അനിയനാക്കി, അശരണർക്ക് ആശ്വാസമേകുന്നവനായി നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മലയാളിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനവുമുണ്ട്. ഇനി വേണം നമ്മൾ 18 കോടിയുടെ മരുന്ന് വിട്ട് ആ രോഗത്തിന്റെ പേരിലേക്കും അതിന്റെ കാരണങ്ങളിലേക്കും ശ്രദ്ധിക്കേണ്ടത്. സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ SMA അതൊരു ജനിതക രോഗമാണ്. എന്നുവച്ചാൽ ജീനുകളുടെ ഘടന, അനുപാതം എന്നിവയിൽ മാറ്റമുണ്ടാകുകയോ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് ജനിതക രോഗം ഉണ്ടാകുന്നത്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, പാരമ്പര്യമായി തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ജനിതക രോഗം. പെട്ടെന്ന് മനസ്സിലാകാൻ, ഒരു പ്രകട പാരമ്പര്യ രോഗമേത് എന്ന് ചോദിച്ചാൽ കഷണ്ടി എന്ന് പറയാം. വൈകല്യമുള്ള ഒരു ജോഡി ജീനാണ് ഈ രോഗത്തിന് കാരണം. അങ്ങനെയെങ്കിൽ സ്പൈനൽ മസ്കുലർ അട്രോഫിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുവയ്ക്കുന്നതും നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരവധി കുട്ടികളുടെ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം കേട്ടു. പേശികളുടെ ശക്തി തിരിച്ചു കിട്ടാത്ത വണ്ണം, അതായത് ശക്തി ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു രോഗം. പേശികളെ നിയന്ത്രിക്കുന്ന നെർവുകൾ ഉത്ഭവിക്കുന്നത് സുഷുമ്ന നാഡിയിലെ ആന്റീരിയർ ഹോൺ സെല്ലിൽ നിന്നാണ്. ഈ കോശങ്ങൾ ക്രമേണ നശിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തലച്ചോറിലെയും സുഷുമ്നയിലെയും കോശങ്ങൾ നശിച്ചാൽ പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതിനാൽ പേശികളുടെ ശക്തി പൂർവ്വസ്ഥിതിയിലേക്ക് വരികയുമില്ല. രോഗത്തിന്റെ കാഠിന്യമനുസരിച്ച് ഈ രോഗത്തിന് പല വകഭേദങ്ങളുണ്ട്. ജനിക്കുമ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും. ഏതാനും നാളുകൾ കൊണ്ട് മരണപ്പെടുന്ന SMA 0. ജനിക്കുമ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാകില്ല. 2-3 മാസം പ്രായമാകുമ്പോൾ മുതൽ കൈകാലുകളുടെ ചലനം കുറയുന്നതായും കരയുമ്പോൾ ശബ്ദം നേർത്തതാകുന്നതായും കഴുത്തുറക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കപ്പെടുന്നു. ഇത് SMA 1. കഴുത്തുറക്കുകയും എഴുന്നേറ്റിരിക്കാൻ കഴിവ് നേടുകയും ചെയ്യുമെങ്കിലും ഒരിക്കലും നടക്കാൻ സാധിക്കില്ല. ഇത് SMA 2. SMA 3 നടക്കാൻ സാധിക്കും, എങ്കിലും ശക്തി കുറവായിരിക്കും. 1-2 വയസ്സിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള പ്രയാസമാണ് പ്രധാന ലക്ഷണം. SMA 4 മുതിർന്നവരെ ബാധിക്കുന്ന തരമാണ്. ഈ അടുത്ത കാലം വരെ ഈ രോഗത്തിന് ഭേദമാക്കാവുന്ന രീതിയിലുള്ള പ്രത്യേക ചികിത്സയൊന്നും തന്നെയില്ലായിരുന്നു. ദുബായ് ഹെൽത്ത് ഹബ് ക്ലിനിക്കിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലത പറയുന്നു,
ഈ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്നത് ഇസ് എ ജനറ്റിക് ഡിസോർഡർ. ഇത് ഉള്ള ഒരാള് സ്പൈനൽ മസ്കുലർ അട്രോഫിയുടെ ജീൻ കിട്ടണമെങ്കിൽ പേരന്റ്സിന്റെ അടുത്ത് ഈ ജീൻ ഉണ്ടായിരിക്കണം. വൺ ഓഫ് ദ പേരന്റ് വിൽ ബി എ കാരിയർ. രണ്ട് പേരന്റ്സും കാരിയേഴ്സ് ആണെങ്കിൽ 1 in 4%, 1 in 4, that is 25%, they will pass it on to the child. Okay, അത് അവരുടേത് നോൺ ഫങ്ഷനിങ് ആയിരിക്കും ആ ജീൻ. പക്ഷേ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ പ്രെഗ്നൻസി വിത്ത് സ്പൈനൽ മസ്കുലർ അട്രോഫി.
ജനിതക രോഗമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നുവച്ചാൽ അച്ഛനോ അമ്മയ്ക്കോ ഈ ജീൻ കാണാം. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിത് അറിയാതെ പോകുന്നത്?
സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് കാണുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ അല്ല ഇൻ പ്രെഗ്നൻസി. പക്ഷെ ഫാമിലി ഹിസ്റ്ററി, അതിനാണ് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഫാമിലി ഹിസ്റ്ററി ഡോക്ടേഴ്സ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോന്ന്. പ്രീവിയസ് പ്രെഗ്നൻസീസ് ഉണ്ടായിരുന്നെങ്കിൽ പ്രീവിയസ് പ്രെഗ്നൻസിയുടെ ഔട്ട്കം എന്തായിരുന്നു, ആ കുട്ടി ഇപ്പം എങ്ങനെയുണ്ട്, മീൻ അലൈവ് ആൻഡ് ഹെൽത്തി ആണോ. ഇപ്പം ഈ ഒരു കേസിൽ എന്ന് പറയുന്നത് നമുക്കറിയായിരുന്നു ഫസ്റ്റ് ചൈൽഡിന് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സെക്കൻഡ്, അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൗൺസിലിംഗ്, ജനറ്റിക് കൗൺസിലിംഗ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദിസ്. ദ ക്വസ്റ്റ്യൻ വെദർ വി ക്യാൻ, ഹൗ ക്യാൻ വി അഡ്രസ് ദിസ്? ഫസ്റ്റ്ലി, പേരന്റ്, അതായത് പേരന്റ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് 1 in 4 people ജനറലി വിൽ ഹാവ് സ്പൈനൽ മസ്കുലർ അട്രോഫി ഇഫ് ദ പേരന്റ് ഹാസ് ദ ജീൻ. അപ്പൊ അച്ഛനോ അമ്മയ്ക്കോ ജീൻ ഉണ്ടെങ്കിൽ ദേർസ് എ 25% ചാൻസ് ഓഫ് അസ് പാസിംഗ് ഓൺ ദിസ്. അവർ പേരന്റ്സ് ഇത് നോൺ ഫങ്ഷനിങ് ആയിരിക്കും. അപ്പൊ 2 copies ഓഫ് ദിസ് നോൺ ഫങ്ഷനിങ് ജീൻ ചൈൽഡിന് പോകുമ്പോൾ അത് ആക്റ്റീവ് ആകും. ആക്റ്റീവ് ആയിട്ട് കുഞ്ഞിന് ആക്റ്റീവ് ഡിസോർഡർ വരും.
ഗർഭാവസ്ഥയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയാനുള്ള സ്കാനിങ് നടത്താറില്ലേ?
നമുക്കൊരു ലെവൻമിക് സ്കാൻ എന്ന് പറഞ്ഞുണ്ട്. അപ്പം ഗിവൻ ദിസ് ഹിസ്റ്ററി വി ക്യാൻ ഡു എ പ്രോപ്പർ ലെവൻമിക് സ്കാൻ ആൻഡ് ഓൾസോ ഡു എ ബ്ലഡ് ടെസ്റ്റ് വിച്ച് ഇസ് കോൾഡ് നോൺ ഇൻവേസീവ് പ്രീനീറ്റൽ ടെസ്റ്റിംഗ്. അതിന്റെ കൂടെ അവർ മൈക്രോ ഡിലീഷൻസിനെ ടെസ്റ്റ് ചെയ്യും. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആൻഡ് ദേ ക്യാൻ ഗൈഡ് അസ് കറക്റ്റ്ലി. അവർ നമുക്ക് വി ഹാവ് വെരി ഗുഡ് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഇൻ യു എ. അപ്പം ദേ വിൽ ഗൈഡ് അസ് ടു ദ റൈറ്റ് പീപ്പിൾ, ദ റൈറ്റ് ടെസ്റ്റ് ടു ബി ഡൺ ആൻഡ് ദെൻ മൂവ് ഫോർവേഡ്. അൾട്രാസൗണ്ട് നമ്മൾ കാണുമ്പോൾ സാധാരണ നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ ബേബിയുടെ മൂവ്മെന്റ്സ് വിൽ ബി റെഡ്യൂസ്ഡ്. ചിലപ്പം ഒരു ഫ്ലാപ്പി ബേബി ആയിരിക്കും, എന്ന് വെച്ചാൽ ബേബി അത്ര ആക്റ്റീവ് മൂവ്മെന്റ്സ് അല്ലായിരിക്കും. ആൻഡ് ആസ് ദ പ്രഗ്നൻസി പ്രോഗ്രസസ് ദ മദർ വിൽ ഫീൽ ദ മൂവ്മെന്റ്സ് ആർ നോട്ട് വെരി ഗുഡ്. ദീസ് ആർ ഓൾ ഇൻഡിക്കേറ്റേഴ്സ്. പക്ഷേ മെയിൻ ഡയഗ്നോസിസ് ക്യാൻ ഹാപ്പൻ ബിറ്റ്വീൻ നാച്ചുറൽ പ്രഗ്നൻസി ആണെങ്കിൽ 10 weeks അപ്പേർസ് വി ക്യാൻ ഡയഗ്നോസ് ഇഫ് ദ ബേബി ഹാസ് എ പ്രോബ്ലം, എസ്പെഷ്യലി ഇഫ് ദർ ഇസ് എ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി.
ഇനിയാണ് ചില കാര്യങ്ങൾ സർക്കാരിനോടും ഇൻഷുറൻസ് കമ്പനികളോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്ന്, ഇത്തരം ടെസ്റ്റുകൾ പല ഇൻഷുറൻസുകളും കവർ ചെയ്യാറില്ല. വലിയ ചെലവ് വരുന്ന പരിശോധനകൾ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ജനറ്റിക് പ്രശ്നമുള്ളവർക്കെങ്കിലും ഈ ടെസ്റ്റ് ഇൻഷുറൻസിൽ കവർ ചെയ്യുകയോ മറ്റോ ചെയ്യാനുള്ള നടപടി അത്യാവശ്യമാണ്. കാരണം ഈ രോഗം അപൂർവമാണ് എന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ തന്നെ എത്രയോ കുട്ടികളുടെ കേസുകൾ കേട്ടുകഴിഞ്ഞു. ഇനി പലരും ചോദിക്കുന്നത് പോലെ, എന്തുകൊണ്ടാണ് ഈ രോഗത്തിന് 18 കോടിയുടെ മരുന്ന്? വളരെ ചെലവേറിയ ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഇത്തരം മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടുന്നത്, അതും വർഷങ്ങളെടുത്തിട്ട്. കൂടുതൽ ഗവേഷണങ്ങളും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മരുന്നുകളുടെ ആവശ്യക്കാരാകട്ടെ എണ്ണത്തിൽ വളരെ കുറവും. അതുകൊണ്ട് തന്നെ മുടക്കു മുതൽ തിരികെ ലഭിക്കാൻ മരുന്ന് കമ്പനികൾക്ക് ഈ മരുന്നുകൾക്ക് വളരെ വലിയ വിലയിടേണ്ടി വരുന്നു. മാത്രമല്ല, കണ്ടുപിടിക്കപ്പെട്ടൊരു നിശ്ചിത വർഷങ്ങളിലേക്ക് ഈ മരുന്ന് നിർമ്മിക്കാൻ മറ്റു കമ്പനികളെ പേറ്റന്റ് നിയമങ്ങൾ അനുവദിക്കാത്തതിനാൽ മരുന്ന് വിപണിയിൽ മത്സരങ്ങളും ഉണ്ടാകുന്നില്ല. ഇതൊരു സാധാരണ മരുന്നല്ല, ഇതൊരു ജീൻ തെറാപ്പിയാണ്. അത് കണ്ടുപിടിക്കാനും ഉണ്ടാക്കിയെടുക്കാനും നിരവധി വർഷങ്ങളുടെ അധ്വാനവും ഉണ്ടായിട്ടുണ്ട്. ഇനി പലരും ചോദിക്കുന്നു, 18 കോടിയുടെ മരുന്ന് കൊണ്ടുവന്ന് ചികിത്സിച്ചാൽ ഭേദമാകുമോ എന്ന്. അതിനാണ് ഇന്നത്തെ മാതൃഭൂമിയിൽ തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്തയുണ്ട്. സഹോദരിയുടെ മനമുരുകിയുള്ള അഭ്യർത്ഥന കേട്ട് മലയാളി സമൂഹം 7 ദിവസം കൊണ്ട് മരുന്ന് വാങ്ങാൻ 18 കോടി സമാഹരിച്ച് നൽകിയ കണ്ണൂർ മാട്ടൂർ സ്വദേശി 1.5 വയസ്സുകാരൻ മുഹമ്മദിന് ഒരു ആശ്വാസ വാർത്ത എന്നാണ് വാർത്തയുടെ തുടക്കം. മുൻഗാമിയായി ഇതേ മരുന്ന് സ്വീകരിച്ച ഒരു 2 വയസ്സുകാരൻ തിരുവനന്തപുരത്തുണ്ട്. പരുത്തിപ്പാറ KCB സബ്സ്റ്റേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കരുനാഗപ്പള്ളി സ്വദേശി സന്തോഷിന്റെയും VSSC ജീവനക്കാരി അനുശ്രീയുടെയും മകൻ നവനീത് 4 മാസം മുമ്പാണ് അപൂർവ ജനിതക രോഗമായ സ്പൈനർ മസ്കുലർ അട്രോഫിക്ക് നൽകുന്ന സോൾഗെൻസ്മ എന്ന മരുന്ന് കുത്തിവച്ചത്. മരുന്ന് നൽകി 4 മാസം പിന്നിടുമ്പോൾ നവനീത് പിച്ചവയ്ക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ വന്നില്ലെങ്കിലും 5 മിനിറ്റോളം കഴുത്ത് നേരെ പിടിക്കാനും വോക്കറിന്റെ സഹായത്തോടെ ചെറുതായി പിച്ചവയ്ക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ജീവൻ രക്ഷാ മരുന്ന് മാത്രമാണ് സോൾഗെൻസ്മ എന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും മാറ്റങ്ങളുടെ തുടക്കം 2 വയസ്സുകാരനിൽ പ്രകടമാണ്. മറ്റൊന്നുകൂടിയുണ്ട്, ഈ വാക്സിൻ ലഭിച്ചത് സൌജന്യമായാണ്. വില കൂടിയ മരുന്ന് എങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാമെന്ന അന്വേഷണത്തിനൊടുവിലാണ് അവക്സിസിന്റെ ഗ്ലോബൽ മാനേജ്ഡ് ആക്സസ് പ്രോഗ്രാമിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യമായി മരുന്ന് ലഭിക്കുമെന്നറിഞ്ഞത്. 2020 ഒക്ടോബറിൽ UK ആസ്ഥാനമായ ഡർബിൻ മരുന്നുൽപാദക കമ്പനിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ സമർപ്പിച്ചു. പല പരിശോധനകളും നടത്തിയ ശേഷമാണ് അപേക്ഷ നൽകുന്നതിന് നവനീത് യോഗ്യത നേടിയത്. ഈ വർഷം ജനുവരിയിലാണ് സൌജന്യ മരുന്നിന് നവനീത് അർഹനായെന്ന അറിയിപ്പ് ലഭിച്ചത്. കിംസ് ആശുപത്രിയിൽ വെച്ച് February 26 മരുന്ന് നൽകുകയും ചെയ്തു. പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ രോഗം ഇന്നിപ്പോൾ തുടർച്ചയായി കേൾക്കുന്ന ഒരു അസുഖമായി മാറിക്കൊണ്ടിരിക്കുന്നു, വളരെ അപൂർവമാണ് എന്ന് പറയുമ്പോൾ പോലും. അതുകൊണ്ട് ഇനി 18 കോടിയുടെ മരുന്ന് എന്നത് മാറ്റിവെച്ച് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുക.